بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته وبعد നമ്മൾ ബുലൂഗുൽ മറാമിൽ പിന്നെ സിഫത്തുസ്സല നമസ്കാരത്തിൻ്റെ രൂപവും രീതിയുമാണ് വിശദീകരിക്കുന്ന ഹദീസുകളാണ് മനസ്സിലാക്കുന്നത്. അതിൽപ്പോൾ നമ്മൾ അവസാന തശഹുദിൽ ചൊല്ലുന്ന തശഹുദാണ് പറഞ്ഞത്. അതേപോലെ സലാത്തും സലാത്തും തശഹുദും അതാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനി സലാത്തിന് ശേഷമുള്ള ദുആകളാണ് അവസാനത്തെ തഹിയാത്തിൽ തശഹുദിൽ സലാത്തിന് ശേഷമുള്ള ദുആവുകൾ. അതേപോലെ തന്നെ സലാം വീട്ടിയതിനു ശേഷമുള്ള ദിക്റുകൾ. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. عن ابي هريره رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم നമ്മൾ ഹദീസിനെ മാത്രം മാത്രമാണ് എഴുത റാവീനെ എഴുതല്ല സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് اذا تشهد احدكم فليستعذ بالله من اربع يقول اللهم اني اعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال ومن شر علهم فتر شر لله ومن فتنة المسيح الدجال ومن فتنة المسيح الدجال شر لا لفظുകള ഉണ്ട് നാ ഫി മുഷ്കിൽ ومن شر فتنة المسيح الدجال ഇങ്ങള ദില ومن فتنة المسيح الدجال طيب متفق عليه وفي رواية لمسلم إذا فرغ أحدكم من التشهد الأخير من التشهد الأخير ഞാൻ ഇവിടെ കുത്തിട്ട് എന്ന് വെച്ചാല് പിന്നെ നിങ്ങളെ അടുത്ത് എല്ലായിടത്തും കിതാബുണ്ട്. അപ്പോ പിന്നെ ദുആകളൊക്കെ നമുക്ക് അറിയേണ്ട ദുആകളാണ്. അപ്പൊ അത് പിന്നെ തുടക്കം മാത്രം എഴുതിയിട്ട് ബാക്കിയുള്ളത് കുത്തിട്ടാണ്. നിങ്ങളെ അടുത്ത് കിതാബുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. ഒന്നാമത്തെ ഹദീസിന്റെ റാവി ആരാണ്? ആൻ അബി ഹുറൈറ റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല ആണ്. നമുക്ക് വന്ന റാവിയാണ്. അദ്ദേഹം പറയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ തശഹദ അഹദുക്കും നിങ്ങളിൽ ഒരാൾ തശഹൂദ് നിർവഹിച്ചാൽ, തശഹൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തഹിയാത്തു ലില്ലാ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ, അതാണ് തശഹൂദ്. അത് നിർവഹിച്ചാൽ ഫലിയസ്തഈദ് അവൻ അഭയം തേടട്ടെ, അവൻ അഭയം തേടട്ടെ ബില്ലാ അള്ളാഹുവിൽ മിൻ അർബഈൻ നാല് കാര്യങ്ങളിൽ നിന്ന്, നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് അവൻ അഭയം തേടട്ടെ, രക്ഷ തേടട്ടെ. ഫലിയസ്തഈദ് ബില്ലാഹി മിൻ അർബഈൻ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടണം. യഖൂൽ രക്ഷ തേടി എന്താണ് അവന് പറയേണ്ടത്? യഖൂൽ അവന് പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബ്രി വ മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വ മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ അല്ലെങ്കിൽ വ മിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അതാണ് നാല് കാര്യങ്ങൾ. അത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള റിവായത്താണ്. ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താണ്. وفي رواية لمسلم مسلم من رواية لند إذا فرغ أحدكم ننجل ورعال ورمجال من التشهد الأخير أوصانة تشهد لند أوصانة تشهد لند فنعمل جند تشهد لند سكاراني ينجل إي دعا جلد دفلان أوصانة تشهد لند سيشان هذا نوعد إي دعا مسلم من رواية تاريخنا أبو نامة تشهد لند سيشان إي دعا إلا അതിന് അവസാനത്തെ തശഹുദിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടേണ്ടത്, രക്ഷ തേടേണ്ടത്. ഏതാ നാല് കാര്യങ്ങൾ? ഒന്ന്, അദാബു ജഹന്നം, നരകശിക്ഷ, അതിൽ നിന്ന് അഭയം തേടുക. രണ്ട്, അദാബുൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുക. പിന്നെ ഫിത്നത്തുൽ മഹ്യ വൽ മമാത്. മഹ്യ മമാത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിമിയായ മസ്തറാണ്, ഹയാത്ത് മൗത്ത് എന്ന് അതിന്റെ അർത്ഥം. ജീവിതത്തിലെ ഫിത്ന, പരീക്ഷണങ്ങൾ, അതേപോലെ തന്നെ മരണത്തിന്റെ സമയത്തുള്ള പരീക്ഷണങ്ങൾ. പിന്നെ ശരീരി ഫിത്രത്തിൽ മസീഹി ദജ്ജാൽ, അല്ലെങ്കിൽ ഫിത്രത്തിൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്ന. അതിൽ നിന്നും നാലിൽ നിന്നും അഭയം തേടാനോ? ഇവിടെ എന്തുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫലി യസ്തഈദ് ബില്ലാ മിൻ അർബഈ, നാല് കാര്യങ്ങളിൽ നിന്ന് അവൻ അഭയം തേടട്ടെ എന്നാണ്. ഫലി യസ്തഈദ് എന്ന് പറഞ്ഞിട്ട് യഖൂലു അല്ലാഹുമ്മ എന്ന് ദുആ പറഞ്ഞാൽ മതി. പക്ഷെ റസൂലുള്ള നാല് എന്ന് പറഞ്ഞു. എന്തിനാണ്? ആ നാല് നമ്മൾ അഭയം തേടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ നാലിനെ ഞാൻ തേടിയിട്ടുണ്ടോ ഇല്ലേ, നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് ഈ എണ്ണം തന്നെ ഇവിടെ പറഞ്ഞത്. അതില്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾ പിന്നെ പറഞ്ഞു പോയാൽ മതി. എണ്ണം പറഞ്ഞ എന്തിനാ? ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടൽ പരമപ്രധാനമാണ് എന്നുള്ളത് അറിയിക്കാനാണ്. രണ്ടെണ്ണം മരിച്ചതിന് ശേഷമാണ്, രണ്ടെണ്ണം മരിക്കുന്നതിന് മുമ്പാണ്. മരിക്കുന്നതിന് മുമ്പുള്ള എന്താ? ഫിത്രത്തുൽ മഹ്യ വൽ മമാത്, പിന്നെ ഫിത്രത്തുൽ മസീഹി ദജ്ജാൽ. മസീഹി ദജ്ജാലിന്റെ ഫിത്ന, അത് ഏറ്റവും വലിയ ഫിത്നയാണ്. അതുകൊണ്ടാണ് എല്ലാ നബിമാരും അവനെ തൊട്ട് അഭയം തേടാൻ വേണ്ടിയിട്ട്, രക്ഷ തേടാൻ വേണ്ടിയിട്ട് അവനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പിന്നെ ജീവിതത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ, അതിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് വ്യതിയാനം. ഏറ്റവും വലിയ പരീക്ഷണം എന്ത്? വ്യതിയാനം. പാപങ്ങളും കുറ്റങ്ങളൊക്കെ പിന്നെ പരീക്ഷണങ്ങളാണ്, പക്ഷെ അതിൽ നിന്നൊക്കെ തോപ ചെയ്യും. പക്ഷെ ദീനിൽ നിന്ന് വ്യതിചലിച്ചാലോ, ആ വ്യതിയാനം ചിലപ്പോ നാശത്തിലായിരിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ 10-70 വർഷം ജീവിക്കും, അയാളുടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും ഇടയിൽ അയാൾ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നരകത്തിൽ പോണ ഒരാളുടെ കർമ്മം ചെയ്യും, എന്നിട്ട് നരകത്തിൽ പോകും. ഒരു മുഴ മാത്രമേ സ്വർഗത്തിലേക്ക് ബാക്കിയുണ്ടാവുള്ളൂ. അപ്പോഴാണ് കുഴപ്പം സംഭവിക്കുന്നത്. അയാളെന്ത് ചെയ്യും? നരകത്തിന്റെ അമലുക ചെയ്തിട്ട് നരകത്തിൽ പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കഠിനാവുള്ളതുമില്ല. അപ്പൊ വലിയ ഫിത്നകളാണ് ജീവിതകാലത്തും, അതേപോലെ തന്നെ മരണവേളയിലും. മരണവേളയിലുള്ള ഫിത്നക്ക് ഉദാഹരണം അപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായി. സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ ഒരു മുഴം ബാക്കിയിരിക്കെ ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? മരണവേളയിലുള്ള ഫിത്നൻ. ഏതായാലും ജീവിതത്തിലും മരണത്തിലൊക്കെയുള്ള ഫിത്നകൾ, അതേപോലെ തന്നെ മസീഹ് ദജ്ജാലിന്റെ ഫിത്നകൾ, അത് മരിക്കുന്നതിന് മുമ്പാണ്. മരിച്ചതിന് ശേഷം രണ്ട് കാര്യം, അത് നരകശിക്ഷ, മറ്റൊന്ന് ഖബറിലെ ശിക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കും തുഫ്തനൂന ഫിൽ ഖുബൂർ ഖരീബൻ മിസ്ല ഔ ഖരീബൻ മിൻ ഫിത്നത്തിൽ ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയോട് അടുത്ത അല്ലെങ്കിൽ അതുപോലുള്ള ഫിത്ന നിങ്ങൾ ഖബറിൽ വിധേയമാക്കപ്പെടുന്നതാണ്. ഇപ്പൊ ലോകം കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്നയായിരിക്കും ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ ആകാശത്തോട് പറയും മഴ ചെയ്യാം, അപ്പൊ മഴ ചെയ്യും. ഭൂമിയോട് പറയും സസ്യലതാദികളെ മുളപ്പിക്കുക, അപ്പൊ സസ്യലതാദികൾ മുളക്കും. ഒരു മനുഷ്യനെ പിടിച്ചിട്ട് രണ്ടാക്കി പുലർത്തിട്ട് രണ്ട് ഭാഗത്തേക്ക് ഇടും, എന്നിട്ട് അത് കൂടാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും? ആ രണ്ട് കഷ്ണങ്ങളും ഇങ്ങോട്ട് വന്നിട്ട് കൂടിയിട്ട് ഒരു മനുഷ്യനായിട്ട് നിൽക്കും. ഒരു വ്യക്തിനോട് ചോദിക്കും, നിന്റെ വാപ്പാനിമ്മാനിയും ഞാൻ നിനക്ക് ജീവിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചവനാണെന്ന് നീ സമ്മതിക്കുമെന്ന്. അപ്പൊ അയാളെ സമ്മതിക്കൂലേ, വാപ്പിയമ്മ ജീവിച്ചു കിട്ടിയല്ലേ. അപ്പൊ അയാളുടെ വാപ്പിയമ്മ ജീവിച്ചു വരും. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ദജ്ജാലിൽ വിശ്വസിക്കും. അപ്പൊ നോക്കിയ വലിയ ഫിത്രകളാണ്, അത് അതാണ്. പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പരീക്ഷണങ്ങൾ, ഇസ്തിദ്റാജ് എന്ന് പറയും. ഏതായാലും പിന്നെ അത് അത് ഒരിക്കലും പിന്നെ തടുക്കാൻ കഴിയാത്ത വിധമുള്ള പരീക്ഷണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്ത് നിശ്ചയിച്ച് ഒരുക്കുവച്ച്. അപ്പോ നാല് കാര്യങ്ങളിൽ നിന്ന് അതുകൊണ്ടാണ് ഇസ്തിയാദത്ത് നടത്താൻ അഭയം തേടാൻ വേണ്ടിട്ട് ഇത് കൽപ്പിച്ചത്. പണ്ഡിതന്മാരിൽ ചിലരുണ്ടല്ലോ, അപ്പൊ ബാഹിരിയ മദ്ഹബിലെ പണ്ഡിതന്മാരും ഇമാം താവൂസ് ബിൻ കൈസാനൊക്കെ ഇത് നാലിൽ നിന്നും അഭയം തേടൽ വാജിബാണ്, നിർബന്ധമാണെന്നുള്ള പക്ഷക്കാരൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതുകൊണ്ട് അഭയം തേടാൻ കൽപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടുകയും ചെയ്തിരുന്നു എന്നാണ്, അഭയം തേടുകയും ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള റിവായത്തിൽ റസൂലുള്ളാഹി ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടിയിരുന്നു എന്നുള്ളത് മുത്തഫഖുൻ അലൈഹി ആയ റിവായത്ത്. മുസ്ലിമിന്റെ റിവായത്തിലാണ് ഇങ്ങനെ അഭയം തേടാൻ പറഞ്ഞിരുന്നു എന്നുള്ളത്, അഭയം തേടാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നത് എന്ന് ഞാൻ ഷറഹുകളിൽ വായിക്കാൻ സാധിച്ചു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടിയിരുന്നു, അഭയം തേടാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുകൊണ്ട് ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടൽ തശഹുദിന് ശേഷം നിർബന്ധമാണ് എന്നുള്ള പക്ഷക്കാരാണ്, നിർബന്ധമാണെന്നുള്ള പക്ഷക്കാരാണ്. ഒരിക്കൽ താവൂസ് ബിൻ കൈസാന്റെ മകൻ ഇത് നാല് കാര്യങ്ങളിൽ നിന്ന് അഭയം തേടാതെ നിസ്കരിച്ച് സലാം വീട്ടി, സലാത്തിന് ശേഷം സലാം വീട്ടി ഇതിൽ നിന്ന് അഭയം തേടാതെ, അപ്പൊ മടക്കി നിസ്കരിപ്പിച്ചു എന്നാണ് മകനെ കൊണ്ട്, മടക്കി നിസ്കരിപ്പിച്ചു എന്നാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ്, അഭയം തേടപ്പെടേണ്ട നാല് കാര്യങ്ങളാണ് ഇവ എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ദുആക്ക് ജവാബ് കിട്ടുന്ന സമയമാണ് സലാം കിട്ടുന്നതിന് തൊട്ടുമ്പുള്ള സമയം. നിസ്കാരം നമ്മൾ ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും പ്രീതിപ്പെട്ട ഇബാദത്ത്, ആ ഇബാദത്ത് നമ്മൾ നിർവഹിച്ചിട്ട് അതിന്റെ അവസാനത്തിൽ എൻഡിലെത്തി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു ദുആ എന്ന് പറഞ്ഞാൽ അത് മുഖ്യമാണ്, അൺഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് ഇത് പഠിപ്പിച്ചത്. അപ്പൊ അതായത് ആ ദുആന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال അല്ലെങ്കിൽ ومن شر فتنة المسيح الدجال. طيب اذا ഒന്നാമത്തെ ഹദീസ്, عن ابي هريره رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم اذا تشهد احدكم فليستعذ بالله من اربع يقول اللهم اني اعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. متفق عليه. وفي رواية لمسلم إذا فرغ أحدكم من التشهد الأخير. التشهد الأخير لنه നിങ്ങളിൽ ഒരാൾ വിരമിച്ചാലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ അഭയത്തേട്ടം നടത്തേണ്ടത്. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ ഹദീസ്. ഖലാസ്. ഇനി രണ്ടാമത്തെ ഹദീസ്, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ് അല്ലേ. എന്നിട്ട് ഇവിടെ ഇതാ തശഹദ അഹദുക്കും അല്ലെ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിൽ ഒരു റിവായത്തിൽ എന്തുണ്ട്, ഇദാ ഫറഹ അഹദുക്കും മിന തശഹുദിൽ അഖീർ എന്നുണ്ട്. അപ്പൊ ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ത്, ഈ അഭയത്തേട്ടം നടത്തേണ്ടത് എവിടെയാണ്, അവസാനത്തെ തശഹുദിന് ശേഷമാണെന്ന്. ഒരു ചില റിവായത്തുകൾ എന്ത് ചെയ്യും, വിശദീകരിക്കും. റിപ്പോർട്ടുകൾ അന്യോന്യം വിശദീകരിക്കും, ആയത്തുകളെ വിശദീകരിക്കും, ആയത്തുകളെ ഹദീസുകൾ വിശദീകരിക്കും, ഹദീസുകൾ വിശദീകരിക്കും. ഇങ്ങനെ അൻ അബീബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖാൽ قلت لرسول الله صلى الله عليه وسلم يا رسول الله علمني دعاء ادعو به في صلاتي. قال قل اللهم اني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفرة من عندك انا له വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം. വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം. നമ്മൾ ദുആകൾ മുഴുവൻ എഴുതിയിട്ടില്ല, ഒന്ന് കുത്തിട്ട്. സോറി, ഇവിടെ ഹദീസ് ഇത് മുത്തഫഖുൻ അലൈഹി, ഹദീസ് മുത്തഫഖുൻ അലൈഹി. അൻ അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരെന്താ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരെന്താ, അബ്ദുള്ളയാണ് അബൂബക്കർ അള്ളാഹിന്റെ പേര്. അബൂബക്കർ എന്നുള്ള വിളിപ്പേരാണ്. അബ്ദുള്ള ഇബിന് ഉസ്മാനാണ്. അബ്ദുള്ള ഇബിന് ഉസ്മാൻ. അബൂബക്കർ അള്ളാഹിന്റെ വാപ്പാന്റെ പേര് ഉസ്മാനാണ്. വിളിപ്പേരാണ് അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ വിളിപ്പേരാണ്. അബൂബക്കറും വിളിപ്പേരാണ്. അബ്ദുള്ളയാണ് അദ്ദേഹത്തിന്റെ പേര്. വാപ്പാന്റെ പേര് ഉസ്മാൻ. അബ്ദുള്ള ഇബിന് ഉസ്മാൻ. റസൂലുള്ളാന്റെ വല്യാപ്പ ലുഐയിലാണ് അബൂബക്കർ അള്ളാഹിന്റെ കുടുംബം ചെന്ന് ചേരുന്നത്. തൈം ഇബിനു ലുഐ. ലുഐന്റെ മകൻ തൈമിന്റെ സന്താന പരമ്പരയിലാണ് അബൂബക്കർ അള്ളാഹു. അലാക്കുല്ലാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയാണ്, അദ്ദേഹത്തിന് നിവേദനം. ഖുൽതു യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അല്ലിംനി ദുആൻ, നിങ്ങൾ എനിക്കൊരു ദുആ പഠിപ്പിക്കണം. അല്ലിംനി ദുആൻ, എനിക്കൊരു ദുആയെ പഠിപ്പിക്കണം. അദുഉ ബിഹി, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യും. ഫി സ്വലാത്തി, എന്റെ നമസ്കാരത്തിൽ. അപ്പൊ എന്റെ നമസ്കാരത്തിൽ ദുആ ചെയ്യുവാൻ ഒരു ദുആ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു താല്പര്യപ്പെട്ടു. കാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൽ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുക. കുൽ, നിങ്ങൾ ഇപ്രകാരം പറയുക. എന്താണ്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വല യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത فاغفرني مغفرة من عندك وارحمني انك انت الغفور الرحيم. എന്താ? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തു. ളുൽമൻ കസീറ, ധാരാളം അന്യായം, ധാരാളം അന്യായം. ബിൻ ഹമീദിന്റെ റിവായത്തിൽ ളുൽമൻ കബീറ എന്നുള്ളത്, ളുൽമൻ കബീറ. അങ്ങനെയും ദുആണ്ട്. എന്നും റിവായത്തുണ്ട്. വലിയ അന്യായം, വലിയ അന്യായം കബീറ എന്ന് പറയുമ്പോ. കസീറ എന്ന് പറഞ്ഞാൽ കൂടുതൽ. എന്നോട് തന്നെ ഞാൻ കൂടുതൽ അതിക്രമം പ്രവർത്തിച്ചു പോയി. വല യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുകയില്ല. നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുകയില്ല. ഫഗ്ഫിർലി മഗ്ഫിറതൻ, അതുകൊണ്ട് നീ എനിക്ക് പൊറുക്കണമേ. മഹസുരത്തെ പിന്നെ എഴുതിയിരിക്കുന്ന നിന്റെ പക്കൽ നിന്നുള്ള പാപമോചനം കൊണ്ട്. അപ്പൊ നിന്റെ പക്കൽ നിന്നുള്ള പാപമോചനം കൊണ്ട് നീ എനിക്ക് പൊറുക്കണമേ. വർഹം, നീ എന്നോട് കരുണ കാണിക്കണമേ. ഇന്ന കാനത്തൽ ഗഫൂർ റഹീം, നീയാകുന്നു ഗഫൂറും റഹീമുമായവൻ, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമായവൻ. അപ്പൊ അൽ ഗഫൂർ അർ റഹീം എന്നുള്ള നാമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണത്. ഇവിടെ നോക്കി നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടുന്നത് എന്താ ആവശ്യപ്പെടുന്നത്? ഒരു ദുആയാണ്. ആ ദുആ എവിടെ നിർവഹിക്കാനാണ്? നിസ്കാരത്തിൽ. കാരണം നിസ്കാരത്തിൽ ഒരു ദുആ, അത് അള്ളാഹു കബൂലാക്കുന്നുള്ളതറിയാം, മനസ്സിലായില്ലേ? കാരണം നിസ്കാരം ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. അതുകൊണ്ട് അതിലൊരു ദുആ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ദുആ പഠിപ്പിച്ചു തരാൻ അബൂബക്കർ റളിയല്ലാഹു ആവശ്യപ്പെട്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ നോക്കി നിങ്ങൾ, അതെന്താ? മനുഷ്യരൊക്കെ തെറ്റുകാരാണ് അല്ലെ, വീഴ്ചകളുള്ളവരാണ്. അപ്പോ പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടാണ് പഠിപ്പിച്ചത്. തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട്, കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട്, ഒരാൾ തെറ്റ് അംഗീകരിക്കുക, കുറ്റം അംഗീകരിക്കുക എന്നാണ് എന്താ? അത് ഏറ്റവും നല്ലൊരു ഉന്നതമായ ഹാലാണ്, അവസ്ഥയാണ്. അപ്പോ കുറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പൊറുക്കലിനെ തേടുവാനുള്ള ഒരു ദുആയാണ് ഇവിടെ പഠിപ്പിച്ചത്. അള്ളാഹുമ്മ, അത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഇനി മൂന്നാമത്തേത്, സലാം കിട്ടുന്നില്ല. മൂന്നാമത്തേത് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അൻ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു, അൻ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആല അൻഹു ഖാൽ, സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فكان يسلم عن يمينه السلام عليكم ورحمة الله وبركاته وعن شماله السلام عليكم ورحمة الله وبركاته رواه أبو داود بإسناد صحيح رواه أبو داود بإسناد صحيح. طيب വായിൽ പിന്നെ ഹുജർ വന്ന റാവിയാണ് ഈ ഹദീസ്. റസൂലുള്ള നമസ്കാരത്തിന്റെ കൈഫിയത്ത് രീതി വിശദീകരിച്ച റാവിമാരിൽ ഒരാളാണ് അവര്. വായിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പറയാണ് സല്ലൈതു, ഞാൻ നമസ്കരിച്ചു, മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ. ഫകാന യുസല്ലിമു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം വീട്ടുമായിരുന്നു. അൻ യമീനിഹി, തന്റെ വലതുഭാഗത്തേക്ക്. എന്താ സലാം വിട്ട? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് സലാം വീട്ടുമായിരുന്നു. വഅൻ ശിമാലിഹി, തന്റെ ഇടതുഭാഗത്തേക്കും സലാം വീട്ടും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇത് ഇമാം അബൂദാവൂദ് സഹീഹായ സനദോടുകൂടി, അതാണ് റവാഹു അബൂദാവൂദ് ബി ഇസ്നാദിൻ സഹീഹ്, സഹീഹായ സനദോടുകൂടിയിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത്. അവിടെ ഈ ഹദീസിൽ സലാം വിട്ടുന്നതിനെ കുറിച്ചാണ്, നിസ്കാരത്തിൽ സലാം വിട്ട്, നിസ്കാരത്തിൽ സലാം വിട്ടുന്നതിന്റെ ഹുക്കും എന്താ? പിന്നെ ഷാഫിയാക്കളും മാലിക്കിയാക്കളും പറഞ്ഞു, ഒന്നാമത്തെ സലാം വിട്ടൽ വാജിബാണ്, സലാം അലൈക്കും റഹ്മത്തുള്ള, രണ്ടാമത്തേത് സുന്നത്താണ്. കാരണം ഒന്നാമത്തെ വാജിബാണ് നിസ്കാരത്തിൽ നിന്ന് തീരാൻ വേണ്ടിട്ട്, ഫിനിഷ് ആകാൻ വേണ്ടിട്ട്. ഹംബലികൾ പറഞ്ഞില്ല, ഒന്നും രണ്ടും സലാം റുക്കുനാണ്, നിസ്കാരത്തിന്റെ റുക്കുനാണ്. എന്നാൽ സലാം വിട്ടാൽ നിസ്കാരം സഹിയാകൂല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് സലാം വിട്ടാൽ നിസ്കാരം സഹിയാകൂല ഹംബലികൾ പറഞ്ഞു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വതഹ്രീമുഹ അസ്തക്ബീർ, നിസ്കാരം അതിനെ പവിത്രമാക്കുന്നത് തക്ബീറാണ്, തക്ബീറത്തിൽ ഇഹ്റാം. വതഹ്ലീലുഹ, നിസ്കാരത്തെ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ മാറിയിട്ട് ഹലാലാക്കുന്നത് എന്താ? അത് സലാമാണ്. അപ്പൊ തക്ബീറത്തിൽ ഇഹ്റാം റുക്കിനാണ്, അതേപോലെ തന്നെ സലാം വിട്ടൽ എന്താണ്? റുക്കിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ടാണ് വിരമിച്ചിട്ടുള്ളത്, അങ്ങനെയല്ലാതെ ഒരു അവസ്ഥ അല്ല. അതുകൊണ്ട് തന്നെ സലാം വീട്ടൽ റുക്കിനാണ്, സലാം വീട്ടാതെ, രണ്ട് സലാം വീട്ടാതെ നിസ്കാരം സഹിയാകൂല എന്നാണ് ഹംബലികൾ പറഞ്ഞത്. ഹനഫികൾക്ക് സലാം ഉണ്ടല്ലോ, അത് വാജിബുമല്ല റുക്കുനുമല്ല. ഒരാള് രണ്ടാമത്തെ സുജൂദിന് എഴുന്നേറ്റിരുന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്ത്? വുദു നഷ്ടായി എങ്കിലും നിസ്കാരം കിട്ടി എന്നാണ് ഹനഫികൾ പറയാ. എങ്ങനെയെന്ന് പറഞ്ഞു? ഒരാൾ എന്ത് ചെയ്ത്? ഇപ്പൊ സുബഹ് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഇശ നിസ്കരിക്കുക, നാല് റക്അത്തിൽ ഇശ, നാലാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിന് എഴുന്നേറ്റിരുന്ന് ഒരാൾക്ക് എന്ത് ചെയ്തു? വുദു നഷ്ടായി. സലാം വിട്ടതിന് മുമ്പ് വുദു നഷ്ടമായാൽ അയാൾക്ക് നിസ്കാരം കിട്ടി എന്നാണ് ഹനഫികൾ. കാരണം എന്താ? അവർക്ക് സലാം വിട്ടൽ എന്തല്ല, നിസ്കാരത്തിന്റെ വാജിബുമല്ല, നിസ്കാരത്തിന്റെ റുക്കുനുമല്ല. അയാൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് നീച്ചുപോയി, എങ്കിലും അയാൾക്ക് സലാം നിസ്കാരം കിട്ടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടുകയും അങ്ങനെ സലാം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സലാം വീട്ടണം എന്നുള്ളത് എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയും ചെയ്യാണ്, നിത്യമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സലാം അതിന്റെ റുക്നാണ്. ഇവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അതാണ് നമ്മൾ സാധാരണ അല്ലെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മയ്യത്ത് നിസ്കാരത്തിൽ മാത്രമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയാം. യഥാർത്ഥത്തിൽ കൂടുതൽ റിപ്പോർട്ടുകളും നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയെന്ന് അറിയിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നേ ഉള്ളൂ. ചില റിപ്പോർട്ടുകളിലാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് വന്നത്, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു, കൂടുതലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നാ പറയേണ്ടത്. ചിലപ്പോഴൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ സുന്നത്താണ്. ചിലപ്പോ കാരണം അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞ് സുനനുകളിൽ, ഇവിടെ റവാഹു അബൂദാവൂദ് ബിസ്നാദിൻ സഹീഹ് എന്നാ പറഞ്ഞത്, പക്ഷെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് സുനനുകളിലൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയെന്നറിയോ? യമീനിലേക്ക് സലാം പറയുമ്പോൾ മാത്രമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നുള്ളത്. ഷിമാലിലേക്ക് ഇടത് ഭാഗത്തേക്ക് സലാം പറയുന്നിടത്തൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നേ ഉള്ളൂ. അപ്പോ ആദ്യത്തെ സലാമിൽ മാത്രമേ എന്തുള്ളൂ, വബറക്കാത്തു എന്നുള്ളത് വന്നിട്ടുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇബ്നു ഹജർ, ഇവിടെ എന്താ പറഞ്ഞത്? റവാഹു ഇബ്നു ഹജർ അല്ല, റവാഹു അബൂദാവൂദ് ബി ഇസ്നാദിൻ സഹീഹ്, സഹീഹായ സനദോട് കൂടി റിപ്പോർട്ട് ചെയ്തെന്നാ പറഞ്ഞത്. അതിൽ രണ്ടിലും എന്തുണ്ട്? രണ്ട് സലാമിലും എന്തുണ്ട്? വബറക്കാത്തുണ്ട്, വബറക്കാത്തുണ്ട്. അതെന്തെന്ന് വെച്ചാല് മുബാറക് ഫൂരി പറഞ്ഞത്, ഈ സുനന് അബൂദാവൂദ് പകർത്തി എഴുതിയ കോപ്പി ഉണ്ടല്ലോ, പകർത്തി ചെയ്ത കോപ്പി, ഈ പണ്ട് കയ്യെഴുത്ത് കോപ്പിയാണ്, ആ കയ്യെഴുത്ത് കോപ്പികൾ പല നുസ്ഖകളാണ്, പല കോപ്പികളായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ ഒരു കോപ്പി ഉണ്ടാവും, ചിലപ്പം സിറിയയിലൊരു കോപ്പി ഉണ്ടാവും, ഈജിപ്തിലൊരു കോപ്പി ഉണ്ടാവും, വേറെ ഏതെങ്കിലും നാട്ടിലൊരു കോപ്പി ഉണ്ടാവും. ചില കോപ്പികളിൽ എന്തുണ്ട്? വബറക്കാത്ത് എന്നുള്ളത് അബൂദാവൂദിന്റെ ഇതിലുണ്ട്. എന്നാൽ ചില കോപ്പികളിൽ അതില്ല, ചില കോപ്പികളിൽ അതില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു സുനനുകളിൽ എന്തില്ല, ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് സലാം വിട്ടിട്ടുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു എന്നുള്ളത് വബറക്കാത്തു ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സലാമിൽ. കാരണം എന്താ, അവരെ കയ്യിലുള്ള കോപ്പിയിൽ എന്തില്ല, ഈ നുസ്ഖകളിൽ അതില്ല എന്നുള്ളതാണ്. പക്ഷെ ഇബ്നു ഹജറിന്റെ കയ്യിലുള്ള നുസ്ഖയിൽ എന്തുണ്ടായിരിക്കും, അതുണ്ടായിരിക്കും, വബറക്കാത്തു ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് റവാഹു അബൂദാവൂദ് ബി ഇസ്നാദിൻ സഹീഹ് എന്ന് പറഞ്ഞത്. ഷെയ്ഖ് അൽബാനി ഒക്കെ പറഞ്ഞത്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽബാനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പല കോപ്പികളും ഉണ്ടാവും. ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ തന്നെ പല കോപ്പികളും പലയിടത്തും അദ്ദേഹം വരുത്തിയിട്ടുണ്ടാവും. കാരണം അദ്ദേഹം മുഹഖിഖാണ്, തഹ്ഖീഖ് നടത്തുന്ന ആളല്ലേ. അപ്പോ അദ്ദേഹം പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നുള്ളത് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അതാണ് സുന്നത്ത്. പക്ഷെ കൂടുതൽ പറയേണ്ടത് എന്തന്നെയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നുള്ളതാണ്. അതന്നെ ശരി, തൈ. അതാണ് മൂന്നാമത്തെ ഹദീസ്. ഇനി നാലാമത്തെ ഹദീസ്. നാലാമത്തെ ഹദീസ് മുഗീറത്ത് ബിൻ ശുഅബയിൽ നിന്നല്ലേ. അൻ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ ദുബ്രി കുല്ലി സലാത്തിൻ, ഫീ ദുബ്രി കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് له الملك وله الحمد وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد أنا لا ولا راد لما قضيت نيلي لندا نيلي لندا لا لا طيب ما في مشكلة إذا متفقنا عليه متفقنا عليه حديث طيب عن المغيرة ابن شعبة رضي الله تعالى عنه مغيرة ابن شعبة مغيرة نمك هذه اتوات الرابية المغيرة ابن شعبة هذا ثقيف قوات ركارنا هذا هو لدينا المغيرة ابن شعبة الثقفي ثقفي هذا هو اسلام سيارك كان يسمى دي شتن ريدو هذا هو قرشان لغلوڑا فم ايجبت لك مقوقيس لك لك چاڑي پوي اسلام سيارك كان يسمى دي شتن انغانه അവിടെ എത്തിയപ്പോൾ മുഖൌഖിസ് ഇവരെ സ്വീകരിച്ചപ്പോൾ ഈ ആൾക്കൂട്ടത്തെ സ്വീകരിച്ചപ്പോൾ ഇദ്ദേഹം മാത്രം സഖീഫ് ഗോത്രക്കാരനും മുഗീറ ബാക്കിയുള്ളവർ കൂടെ ഉള്ളവരൊക്കെ ബനു മാലിക് ഗോത്രക്കാരായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ബനു മാലിക് ഗോത്രക്കാരെന്ത് ചെയ്ത് ഈ അവിടെ മുഖൌഖിസ് നന്നായിട്ട് പരിഗണിച്ച് ഇദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല. അങ്ങനൊക്കെ ഒക്കെ പിന്നെ എന്ത് ചെയ്ത് ഇവരൊക്കെ മദ്യപാനികളാണ്, നല്ല മദ്യ സേവിച്ചിങ്ങനെ ഇരിക്കുന്നതിന്റെ അടിയിൽ ഈ മുഗീറ അവരെ ഒന്നായിട്ട് കഷാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്ത് അവിടുത്തെ തടിയൂരി. കാരണം അവിടുന്ന് ഒരു അവഗണനയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മുഗീറത്ത് ബിൻ ശുഅബ് അദ്ദേഹം ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്. ദുഹാബുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിന്നെ അംറ് ബിൻ ആസ്, മുആവിയ, മുഗീറ ഇവരൊക്കെ ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരാണ്. അപ്പൊ ഈ ഒരു അവഗണന കിട്ടിയപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്ത്, അദ്ദേഹത്തിന് ഇങ്ങനെ ഇതുണ്ടായി. പിന്നെ അദ്ദേഹം ഇവരെ കൊന്ന്, പിന്നെ മാനസാന്തരായിട്ടുണ്ടായിട്ടാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പിന്നെ വരികയാണ്. എന്നിട്ടാണ് പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നത് മുഗീറ റളിയല്ലാഹു തആല. പിന്നെ മാനസാന്തരണ്ടായിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം പിന്നെ ഭയങ്കര ബുദ്ധിജീവിയായിരുന്നു മുഗീറ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ കാണാൻ സാധിക്കും, നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഹിജ്റയുടെ 50 ഹിജ്റയുടെ 50 കൂഫയിലാണ് മുഗീറ റളിയല്ലാഹുവിന് മരണപ്പെടുന്നത്. അമീറുൽ കൂഫ എന്ന പേരിലായിരുന്നു മുഗീറ പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അമീറുൽ കൂഫ ഹിജ്റയുടെ 50 അദ്ദേഹം കൂഫയിൽ മരണപ്പെട്ടു. അബൂ ഈസ എന്നായിരുന്നു അദ്ദേഹത്തെ റസൂലിനെ വിളിച്ചിരുന്നത്. മുഗീറയെ അബൂ ഈസ എന്ന് വിളിച്ചിരുന്നത് റസൂൽ, അദ്ദേഹത്തെ അബൂ ഈസ എന്ന് വിളിപ്പേരിലാണ് റസൂലിനെ വിളിച്ചിരുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ആരെയും അബൂ ഈസ എന്ന് വിളിക്കാൻ സമ്മതിക്കൂലായിരുന്നു. അബൂ ഈസ ഉമർ പറയും ഈസാക്ക് വാപ്പല്ല, അത് ഉദ്ദേശിക്കുന്ന ആരാണ്, ഈസാ നബിനാണ്. ഈസാ നബിക്ക് വാപ്പല്ല, അതുകൊണ്ട് ആരും അബൂ ഈസ വിളിക്കാൻ പാടില്ല. ഒരിക്കൽ മകനെ തന്നെ അടിച്ച് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഉമറിന് ഒരു മകനുണ്ടായിരുന്നു, അദ്ദേഹം അബൂ ഈസ എന്ന കുഞ്ഞിയത്തെ സ്വീകരിച്ചു വിളിപ്പേര്. അപ്പൊ മകനെ അടിച്ച് പിന്നെ എന്തിനാ നീ അബൂ ഈസ പേരിട്ടത്, ലാ അബ അലി ഈസ, ഈസാക്ക് വാപ്പല്ലായിരുന്നു. അപ്പം പിന്നെ മകൻ പറഞ്ഞ് മുഗീറ ഇബ്നു ശുഅബ റസൂൽ അബൂ ഈസ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്, മുഖീറിനെ റസൂലുള്ള അബൂ ഈസ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ റസൂൾ തന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റസൂള്ളാക്ക് കഴിഞ്ഞു വയത് വരാനിരിക്കുന്നത് മായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട റസൂളിയാണ്, മാസൂമാണ്, നമ്മളത് വിചാരിച്ചിട്ട് വിളിക്കണ്ട എന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു എന്ന്. ഏതായാലും അൽ മുഹീറ ഇബ്നു ശുഅബ അസ്സഖഫി, അദ്ദേഹം അബൂ ഈസ എന്ന വിളിപ്പേരുള്ള മഹാനാണ്. അദ്ദേഹം അബൂ ഈസ എന്ന് വിളിച്ചത് അള്ളാന്റെ റസൂലാണ്. ഹിജ്റയുടെ 50-ൽ കൂഫയിൽ വെച്ചാണ് അൽ മുഹീറ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടത്. അദ്ദേഹം കല്യാണം അന്വേഷിച്ച ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞല്ലേ, അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പെണ്ണിന്റെ മുന്നിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ അറിയണ്ട അദ്ദേഹം. അതായത് ഒരു ആളെ കല്യാണം അന്വേഷിച്ച്, ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ചെന്നിട്ട് ചോദിച്ചെന്നാണ്. അപ്പൊ പറഞ്ഞു, പിന്നെ അദ്ദേഹം ഇദ്ദേഹം കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ട് മുഖേറ, മനസ്സിലായാലും നാല് ഭാര്യമാരെ നിലവിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകതയാണത്. ഏതായാലും ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് പറഞ്ഞല്ലോ, അലോകത്തെ അന്വേഷിച്ച് പറഞ്ഞല്ലോ, അതിനെ ഒരാളെ ചുംബിക്കണ കണ്ടിട്ടുണ്ട് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കണ്ടെന്നാണ്. അങ്ങനെ മുഹീർ അടുത്ത് പോകുന്നു. പിന്നെ അറിയുന്നതിന്റെ ആ പെണ്ണിനെ അയാള് ഈ അഭിപ്രായം പറഞ്ഞ ആള് കെട്ടി. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ഇനി ഒരാളെ ചിന്തിച്ച് എന്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അത് ആ കുട്ടിന്റെ ഇലക്കാരനാണ് ഞാന്, അതിനെ വാപ്പ കുട്ടിക്കാലത്ത് ചുംബിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും പിന്നെ മുഹീറ റളിയല്ലാഹു തആല അൻഹു ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യരെ സഹാബിയായിരുന്നു. അദ്ദേഹം പറയാണ് തങ്ങൾ പറയുമായിരുന്നു ഫർളാക്കപ്പെട്ട നമസ്കാരം അതിന്റെ ദുബുറിൽ, ദുബുർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സംഗതിയുടെ ആഹിറിനും പറയും അഖബിനും പറയും. ഒരു സംഗതിയുടെ ആഹിർ അവസാനത്തിനും അതേപോലെ അഖബ്, അഖബ് എന്താ അതിന്റെ ഉടനെ, ഒരു സംഗതിയുടെ ഉടനെ എന്നുള്ള അർത്ഥത്തിനും പറയും ദുബുർ എന്ന് പറയും. സംഗതി കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിന് ദുബുർ പ്രയോഗിക്കും. ഒരു സംഗതിയുടെ അവസാന എന്നുള്ളതിനും ദുബുർ എന്ന് പറയും. അപ്പൊ കുല്ലി സലാത്തി മക്തൂബ, എല്ലാ ഫർള് നമസ്കാരത്തിന്റെയും ദുബുറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു അവസാനത്തിൽ, അല്ലെങ്കിൽ ഉടനെ, സല കഴിഞ്ഞ ഉടനെ. ഇവിടെ സല കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ്, സല കഴിഞ്ഞ ഉടനെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഈ ഹദീസിലുള്ളത്. കാരണം പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ച്. എന്താ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സലാം കിട്ടിയ ഉടനെയാണ് ഇത് പറയുന്നത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽജത്ത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർള് നമസ്കാരത്തിന്റെ സലാം കിട്ടിയ ഉടനെ പറഞ്ഞിരുന്നത്. അത് പല ദിക്റുകളിൽ ഒരു ദിക്റാണ്, പല ദിക്റുകളിൽ ഒരു ദിക്റാണ്. ഇതിന്റെ അർത്ഥം നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല, അല്ലാഹു അവന് യഥാർത്ഥ ആരാധനയായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ല അവന് യാതൊരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക്ക് ആധിപത്യം മുഴുവൻ അവന് മാത്രമാണ്, വലഹുൽ ഹംദ് സ്തുതികളെല്ലാം അവന് മാത്രമാണ്, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കൈവിറ്റവനാണ്. പിന്നെ അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത് തടയുവാൻ ആരുമില്ല, വല മുഅ്തിയ ലിമാ മനഅത നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. ഒരു റിപ്പോർട്ടിൽ വല റാദ്ദ ലിമാ ഖദൈത, വല റാദ്ദ ലിമാ ഖദൈത, സഹീഹായ റിപ്പോർട്ടാണ്. നീ വിധിച്ചത് തടുക്കാൻ ആരുമില്ല, നീ വിധിച്ചത് തടുക്കാൻ ആരുമില്ല, അങ്ങനെയുണ്ടാവും. ഇതിനു ശേഷം വല റാദ്ദ ലിമാ ഖദൈത വല യൻഫഉ ദൽ ജദ്ദി മിൻ കൽജദ്ദ്. ഒരു പിന്നെ കഴിവുള്ളവൻ, ശക്തിയുള്ളവൻ, അവന് നിന്നിൽ നിന്ന് ഒരു ഭാഗ്യം, ഓഹരി അവന്റെ കഴിവുണ്ട് നേടാൻ സാധിക്കൂല. അള്ളാഹു കനിഞ്ഞാലല്ലാതെ ഒരാൾക്ക് അവന് കഴിവുണ്ട്, ശേഷിയുണ്ട് എന്നതിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് അത് ഉപകരിക്കും വിധം ലഭിക്കൂല എന്നുള്ളതാണ്. വല യൻഫഉ ദൽ ജദ്ദി മിൻ കൽജദ്ദ്. അത് മുത്തഫഖുൻ അലൈഹിയായിട്ടുള്ള ഹദീസ്. അപ്പൊ നിസ്കാരത്തിന് സലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെല്ലേണ്ട ദിക്റുകളിൽ ഒരു ദിക്റാണ് ഇപ്പൊ ഈ പറഞ്ഞത്, മുഹീറയിൽ നിന്ന് റിപ്പോർട്ടിൽ ചെയ്യപ്പെട്ടത് ഇത്. ഖലാസ്. ഇനി അടുത്ത ഹദീസ്, സഅദ് ബിൻ അബി വഖാസിൽ നിന്നുള്ള ഹദീസാണ്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു
قال أن رسول الله صلى الله عليه وسلم كان يتعوذ بهن دبر كل صلاة دبر كل صلاة اللهم إني أعوذ بك من البخل وأعوذ بك من الجبن وأعوذ بك من أن أرد إلى أرض العمر وأعوذ بك من فتنة الدنيا وأعوذ بك من عذاب القبر وأعوذ بك من عذاب القبر إذا رواه البخاري عليه رواه البخاري طيب عن سعد بن أبي وقاص رضي الله عنه سعد بن أبي وقاص رضي الله عنه من نبيه درم أري سعد بن أبي وقاص ده ديتني لي برتيعه ده سرقون ده سندوش وارد أري كبرت بثي بيرلا رالانا أري سعد سعد ابن أبي وقاص رضي الله تعالى سعد بن مالك ابن وهيب ابن وهيب رسول الله صلى الله عليه وسلم ماتن غدا بين ما ده كورن بكارنا بري أدوه نانا സഅദ് ഇബ്നു അബി വഖാസ് മാലിക് ഇബ്നു ഉഹൈബ് അസ്സുഹരിയാണ് ബനു സഹറയാണ് റസൂലുള്ളാഹി ഉമ്മാന്റെ കുടുംബം ഉമ്മാന്റെ കുടുംബക്കാരനാണ് ആര് സഅദ് ഇബ്നു അബി വഖാസ് ദൈം ഖാലുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉമ്മാന്റെ മാവൻ എന്ന പേരിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിലുള്ള ഒരാളാണ് അദ്ദേഹം ഹിജ്റയുടെ 54 ഹിജ്റയുടെ 55 54 ഹിജ്റയുടെ 55 അദ്ദേഹം മരണപ്പെടുന്നത് സഅദ് റളിയല്ലാഹു അൻഹു കുറെ കാലം ജീവിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മുശ്രിക്കീങ്ങൾക്കെതിരെ അമ്പ ചെയ്ത സഹാബിയാണ് ഇർമി യാ സഅദു റസൂലുള്ള അമ്പ് കൊടുത്തിട്ട് അദ്ദേഹത്തോട് എറിയാൻ പറയുന്നുണ്ട് അങ്ങനെ ഇസ്ലാമിൽ ആദ്യമായിട്ട് അമ്പ ചെയ്തത് സഅദാണ് സഅദ് ഇബ്നു അബി വഖാസ് ഏതായാലും ഇസ്ലാമിൽ ആദ്യത്തെ അമ്പ ചെയ്തുകാരനാണ് അത് സഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇർമി യാ സഅദു ഫിദാക അബി വ ഉമ്മി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു അമ്പ ഏൽപ്പിക്കുന്നുണ്ട് ഹിജ്റയുടെ 55 അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന് അഖീഖ് മദീനയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരത്ത് വാദി അഖീഖ് ഉണ്ട് വാദി അഖീഖ് ആ വാദി അഖീഖിലൊരു വീടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് സാധാരണ മരണം അലാ കുല്ലിൻ അദ്ദേഹം പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യതഅവദു ബിഹിൻ ഇവകൾ കൊണ്ട് യഥാവത് എന്താ അഭയം തേടുമായിരുന്നു ഇവകൾ കൊണ്ട് അഭയം തേടുമായിരുന്നു ദുബുറ കുല്ലി സലാത്തിൻ എല്ലാ നമസ്കാരത്തിന്റെയും ദുബുറിൽ ഇവിടെ ഉദ്ദേശം ആഖിർ അവസാനം അവസാനത്തിൽ എല്ലാ നമസ്കാരങ്ങളുടെയും അവസാനത്തിൽ ഇവകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടുമായിരുന്നു ഇവകൾ കൊണ്ട് എന്നുള്ളതിന്റെ ഉദ്ദേശം ഈ വരാനിരിക്കുന്ന ദുആകളാണ് വരാനിരിക്കുന്ന ദുആകളാണ് ദമീറുകൾ എടുക്കാൻ മടങ്ങ മുന്നിക്കാൻ മടങ്ങ വേക്കാൻ മടങ്ങ ദമീർ കൊടുക്കാൻ മടങ്ങ ഹുന്ന എന്നുള്ളത് ദമീറല്ലേ ദമീർ മടങ്ങ മുന്നിക്കല്ലേ ഇവിടെ ദമീർ കൊടുത്തിട്ട് ദമീറിന്റെ പറഞ്ഞത് എടുക്ക പിന്നിലേക്കാണ് ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരും വ്യാകരണ പണ്ഡിതന്മാരും അതിൽ കുറെ വിശദമായിട്ട് സംസാരിച്ചേ കാണാൻ സാധിക്കും നമ്മളത് ഇവിടെ കൊണ്ടുവരുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിഹിന്ന എന്നുള്ളതുകൊണ്ട് ഈ ദുആകളാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന യതഅവദു ബിഹിന്ന ഇവകൾ കൊണ്ട് റസൂലുള്ളാഹി അഭയം തേടുമായിരുന്നു ദുബ്ര കുല്ലി സലാത്തിൻ എല്ലാ നമസ്കാരത്തിന്റെയും അവസാനത്തിൽ ഇവകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുആ വചനങ്ങളാണ് എന്താ ദുആയിൽ പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ എന്താ അല്ലാഹുവേ പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു പിശുക്ക് മഅറൂഫ് വ അഊദു ബിക മിനൽ ജുബുൻ ജുബുൻ എന്താ ജുബുന് ചീസും ജുബുന് ജുബുൻ നമ്മല കെസലാണ് അല്ല സദ ജുബുൻ നമ്മ ഭീരുത്വം ഭീരുത്വം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ വ അഊദു ബിക മിനൽ ജുബുൻ ജുബുൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം വ അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇല അർദലിൽ ഉമർ എന്താ വ അഊദു ബിക അല്ലാഹുമ്മ ഞാൻ നിന്നോട് അഭയം തേടുന്നു മിൻ അൻ ഉറദ്ദ ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്ന് ഇല അർദലിൽ ഉമർ ആയുസിലെ ഏറ്റവും മോശമായ അവസ്ഥ അർദൽ എന്നാണ് റദീലത്ത് ഫദീലത്തിന്റെ നേരെ വിപരീതാണ് റദീലത്ത് എന്നാണ് ഏറ്റവും മോശമായ അവസ്ഥ അല്ല ഉമർ എന്നാണ് ആയുസ് അപ്പൊ ആയുസിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ഞാൻ മടക്കപ്പെടുന്നതിൽ നിന്ന്. എന്താ ഈ ആയുസിലെ ഏറ്റവും മോശമായ ഘട്ടം? ഏതാ? പറ്റ വാർദ്ധക്യം. പറ്റ വാർദ്ധക്യല്ല, പറ്റ വാർദ്ധക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖൈറു നാസ് മൻ ത്വാല ഉമ്റുഹു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ദീർഘായുസ്സിൽ ജീവിച്ചവനാണ്. പക്ഷെ അതുകൊണ്ട് നിർത്തിയിട്ടില്ല. പിന്നെന്താണ്? വഹസുൻ അമലുഹു, കർമ്മം നന്നാവും വേണം. അപ്പൊ കർമ്മം നന്നായിട്ട് കുറെ കാലം ജീവിച്ചാലും ഓക്കെ. അതേസമയം കർമ്മം നന്നാകാതെ ചിലരും ദൈവം ജീവിക്കും. അപ്പോഴാണ് അർദലുൽ ഉമർ, മോശമായ ഏജ്. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇല അർദലുൽ ഉമർ, വഅഊദു ബിക മിൻ ഫിത്നത്തിൽ ദുനിയ, ദുനിയാവിലെ ഫിത്നകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്ന് അഭയം തേടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിന്റെ ഒടുവിൽ നിർവഹിച്ചിരുന്ന ദുആയാണ്. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ആ ഇത് തശഹ്ഹുദിന്റെ അവസാനത്തിൽ, ഇവിടെ ദുബുർ എന്ന് പറഞ്ഞെങ്കിൽ ആഖിർ, ആഖിറു സലാം, സലാം കിട്ടുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ ഒടുവിൽ. ഇനി അൻ സൗബാൻ, അൻ സൗബാൻ റളിയല്ലാഹു അൻഹു ഖാൽ, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദ അൻസറഫ മിൻ സലാത്തിഹി ഇസ്തഗ്ഫറല്ലാഹ സലാസൻ വഖാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. റവാഹു മുസ്ലിം അല്ലേ? റവാഹു മുസ്ലിം. ഇവിടെ അൻ സൗബാൻ, സൗബാൻ ആരീ? സൗബാൻ സൗബാൻ, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് ബജ്ദുദ് എന്നാണ്. ബജ്ദുദ് സൗബാൻ ഇബ്നു ബജ്ദുദ് സൗബാൻ റസൂലുള്ളാഹിന്റെ മൗലയാണ്. സൗബാൻ ഇബ്നു ബജ്ദുദ് അജ്ദഹ് എന്ന വാപ്പാന്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട്. ബജ്ദുദ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അജ്ദഹ്, സൗബാൻ ഇബ്നു അജ്ദഹ് അല്ലെങ്കിൽ സൗബാൻ ഇബ്നു ബജ്ദുദ്, ബജ്ദുദ് അല്ലെങ്കിൽ ബുജ്ദുദ്, ഇങ്ങനെ കൊച്ചാറുണ്ട്. ഈ സൗബാൻ റസൂലുള്ളാഹിന്റെ മൗലയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇമാം ഹാഫിളു ദഹബി നൽകിയ പേരെന്താണെന്നറിയോ? സൗബാനുൻ നബവി എന്നാണ്. സൗബാൻ അന്നബവി, മസ്ജിദുൻ നബവി എന്നൊക്കെ പറയില്ലേ, അതേപോലെ സൗബാനുൻ നബവി. കാരണം ഈ സൗബാൻ അദ്ദേഹം അടിമയായിരുന്നു, അടിമയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വന്ന ഒരു അടിമയായിരുന്നു സൗബാൻ. അങ്ങനെ റസൂലുള്ളാഹി അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം റസൂലുള്ളാഹിനെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതകാലം മുഴുവൻ ആരുണ്ട്? സൗബാനുണ്ട്. റസൂലുള്ളാഹിനെ ജനാസ കുളിപ്പിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മർമാടി ഒക്കെ സന്ദർഭത്തിൽ സൗബാനുണ്ട്. മാത്രമല്ല ഈ സൗബാനാണ് ഒരിക്കൽ വേബത് പൂണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ നിങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോ പിന്നെ ഞങ്ങൾ നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയണില്ല. പിന്നെ അന്ത്യനാളിൽ ഞങ്ങൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളും സ്വർഗത്തിൽ ഉന്നതങ്ങളിലായിരിക്കും. ഞങ്ങൾ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പദവിയിൽ നമുക്ക് എത്താൻ പറ്റൂല. അപ്പൊ ഇവിടുന്ന് അല്പസമയം കാണാതിരിക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ നിങ്ങൾ സ്വർഗത്തിന് ഉന്നതങ്ങളായാൽ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ കാണാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹം പ്രയാസപ്പെട്ടവളാണ്. പിന്നെ വമൻ യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅ അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീന എന്ന ആയത്ത് ഇറക്കുന്നത്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ അവരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ. അവരോടൊപ്പം ആയിരിക്കുന്ന ആയത്തിറങ്ങുന്നത് ഈ സൗബാന്റെ ഒക്കെ വിഷയത്തിലാണ്. മനസ്സിലായി? അദ്ദേഹം സൗബാൻ അന്നബവി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഹിജ്റയുടെ 54, ഹിജ്റയുടെ 54 ഹിംസിലാണ് മരണപ്പെടുന്നത്. ഹിംസ് എന്ന ഇന്നത്തെ പിന്നെ സിറിയയിൽ. കുറെ ചരിത്രമുള്ള ഒരു മഹാനാണ് അരി സൗബാൻ റളിയല്ലാഹു തആല അൻഹു. സൗബാനുൻ നബവി അദ്ദേഹം പറയാണ്, സോബാനുൻ നബവി പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഇദ അൻസറഫ മിൻ സലാത്തി, തന്നെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഇസ്തഗ്ഫറല്ലാഹ സലാസൻ, എന്താ ഇസ്തഗ്ഫറല്ലാഹ സലാസൻ, അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്നാണ് സലാം വീട്ടിൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയും. അസ്തഗ്ഫിറുള്ള റസൂലുള്ളാന്റെ നിസ്കാരം തീർന്നു എന്നുള്ളത് നിസ്കാര ശേഷമുള്ള തസ്ബീഹ് കൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. തക്ബീർ കൊണ്ടാണ്, തസ്ബീഹ് കൊണ്ടാണ് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓർക്കണം പറയണത്. അസ്തഗ്ഫിറുള്ള എന്നാ പറയണ്ട, അസ്തഗ്ഫിറുള്ള അൽ അദീം എന്ന് ഇല്ല, അസ്തഗ്ഫിറുള്ള എന്ന് മൂന്ന് പ്രാവശ്യം പറയാം. എന്നിട്ട് വക്കാല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. അത് റസൂലുള്ളാഹി സലാം വീട്ടി ഉടനെ പറഞ്ഞിരുന്നതാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഖലാസ്, ഇനി അടുത്ത ഇത് അസ്തഗ്ഫിറു ഇവിടെ ഇസ്തഗ്ഫർ അല്ലാഹു സലാസൻ അവിടെ അതാണ് ആ ഇസ്തിഗ്ഫാറ നടത്തി ഫേലി മാദി റസൂലിന്റെ മൂന്ന് പ്രാവശ്യം ഇസ്തഗ്ഫറ എന്നാണ്. അതെങ്ങനെ നടത്തുക? അത് അസ്തഗ്ഫിറു എന്നാണ് നടത്തുക. ഒരാൾ ചെല്ലുമ്പോ അസ്തഗ്ഫിറു അല്ലാഹ. ഇനി അടുത്തത് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് അല്ലേ. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ സബ്ബഹ അല്ലാഹ ദുബ്ര കുല്ലി സലാത്തിൻ സലാസൻ വസലാസീൻ وحمد الله ثلاثا وثلاثين وكبر الله ثلاثا وثلاثين فتلك تسع وتسعون وقال تمام المئة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت خطاياه ولو كانت مثل زبد البحر وفي رواية أخرى أن التكبير أربع وثلاثون أربع وثلاثون إذن പിന്നെ മുത്തഫഖുൻ അലൈഹി അല്ലേ ഈ ഹദീസ്. അത് റവാഹു മുസ്ലിം. ആ ഇത് മുസ്ലിമിന്റെ. ഇവിടെ വലവ് ഖാനത്ത് മിസ്ല സബദിൽ ബഹർ റവാഹു മുസ്ലിം വഫി റിവായത്തിൻ ഉഖ്ര അന്ന തക്ബീർ അർബഉൻ വസലാസു അല്ലേ. ഇതിൽ ബുഖാരി ഇല്ല അല്ലേ, മുസ്ലിം മാത്രം. തൈബ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ നിവേദനം, മൻ സബ്ബഹ അല്ലാഹ ദുബ്ര കുല്ലി സലാത്തിൻ സലാസൻ വസലാസീൻ. മൻ സബ്ബഹ അല്ലാഹ, വല്ലവരും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തു. അപ്പൊ ദുബ്ര കുല്ലി സലാത്തിൻ അഖിബ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിന്റെയും ഉടനെ ഉടനെ നമസ്കാരത്തിന്റെ ഉടനെ. സലാസ സലാസീൻ 33 തവണ. വഹമിദ് അല്ലാഹ സലാസ സലാസീൻ, 33 തവണ അള്ളാഹുവിനെ ഹംദ് നിർവഹിച്ചു. വഖബ്ബർ അല്ലാഹ സലാസ സലാസീൻ, 33 തവണ അള്ളാഹുവിനെ തക്ബീർ നിർവഹിച്ചു. ഫതിൽക്ക്, അപ്പൊ അത് എത്രയായി? 99 തവണയായി. വഖാൽ, അയാൾ പറയുകയും ചെയ്തു, തമാമൽ മിഅ, 100 തികക്കാൻ, 100 തികക്കാൻ പൂർത്തിയാക്കുവാൻ അയാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഗുഫിറത് ഖതായാഹു, എന്താ ഇങ്ങനെ പറഞ്ഞാൽ? ഇത് ഇങ്ങനെ 100 തികച്ചാൽ ഗുഫിറത് ഖതായാഹു, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. വലവു കാനത്, പ്രസ്തുത പാപങ്ങളാണെങ്കിലും ശരി, മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകൾക്ക് തുല്യം, സമുദ്ര നുരകൾക്ക് തുല്യമാണ് അയാളുടെ പാപങ്ങളെങ്കിലും അത് പൊറുക്കപ്പെടും. വഫി റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വഫി റിവായത്തിൻ ഉഖ്ര, മറ്റൊരു റിവായത്തിലുള്ളത്, അന്ന തക്ബീർ അർബഉൻ വസലാസുൻ, തക്ബീർ എത്രയാണ്? 34. അപ്പൊ ഈ എന്തില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതില്ല, തക്ബീർ 34 തവണ. അങ്ങനെ 100 തയ്ക്കുക. അങ്ങനെ 100 തയ്ച്ചാൽ ഗുഫ്റത്ത് ഖതായ വലവ് കാനത്ത് മിസ്ല സബദിൽ ബഹർ, അങ്ങനെയാണുള്ളത്. ഇത് പിന്നെ അസ്തഗ്ഫിറുള്ള മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവെ നീയാകുന്നു അസ്സലാം. വമിൻകസ്സലാം, നിന്നിൽ നിന്നാകുന്നു സമാധാനം. തബാറക്ത യാദൽ ജലാലി വലിയ ഇക്രാം, യാദൽ ജലാൽ, ദൽ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വമുള്ളവൻ, ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരവുള്ളവൻ, ആദരവും മഹത്വമുള്ള അല്ലാഹുവെ തബാറക്, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാണ് ഇതിന്റെ മാന. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. തൈബ്, ഇനി ചില ഹദീസുകൾ കൂടി ഇതിൽ ബാക്കിയുണ്ട്. ഇത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും അതേപോലെ നിസ്കാരത്തിന് അവസാനത്തിൽ ചെല്ലേണ്ടതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ തീരും. ഈ നാലെണ്ണം ഇതേപോലെ തന്നെ ചെല്ലുകൻ്റെ നാലെണ്ണത്തിൽ നിന്നുള്ള അഭയം മനസ്സിലായി ഇത് കളി. ആണ് ഇത് അത് അതേപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള. പിന്നെ വേറെയും ദുആകളുണ്ട്, അതായത് ഇനി നമുക്ക് ഇനി വരും, ഇതിൽ ചിലത് ഇനിയും വരും, മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ അള്ളാമിനി അള്ളാമ اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما انت اعلم به مني انت المقدم وانت المؤخر انت തുടങ്ങിയിട്ടുള്ള പിന്നെ ദുആ വേറുണ്ട്. അതേപോലെ പല ദുആകളുണ്ട്, ചിലതിൽ ഇനി ഇൻഷാല്ലാ അതിൽ നമുക്ക് അടുത്ത ആഴ്ച വരും. നമ്മൾ പറഞ്ഞേ അത്തഹിയാത്തിൽ നമ്മൾ, എനിക്ക് തോന്നുന്നത് അതിൽ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്, പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്താണ്, അതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അതേസമയം അതാണ് അത്തഹിയ്യാത്തുൽ ഇല്ലാ വസ്സലവാത്ത് വത്തയ്യിബാത്ത്. അതേപോലെ തന്നെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു വസ്സലവാത്ത് തയ്യിബാത്ത്, അങ്ങനെയുള്ള ലഫ്ളും ഉണ്ട്. ഏറ്റവും പ്രസിദ്ധമായ റിവായത്ത് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിവായത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.